ആദ്യമായി ഖുർആൻ വിശ്വാസവും കർമ്മവും എന്ന വിഷയം അവതരിപ്പിക്കാൻ ബഹുമാനായ ചെറിയ മുണ്ടം അബ്ദുൽ അഹമ്മദ് മദനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദി റസൂലില്ലാഹ് وعلى آله وصحبه الفائزين بالرضا. ബഹുമാനായ ഇസ്ലാഹി നേതാക്കന്മാരെ, വിശിഷ്ട അതിഥികളെ, ഖുർആൻ ലേണിംഗ് സ്കൂളിലൂടെ വിശുദ്ധ ഖുർആനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന പഠിതാക്കളെ, ഇവിടെ ഖുർആൻ നമുക്ക് വിശ്വാസത്തെയും കർമ്മത്തെയും സംബന്ധിച്ച് എന്തൊരു അറിവാണ് നൽകുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇതുവരെ വിശദീകരിക്കപ്പെട്ടതും നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ കാര്യമായതിനാൽ വളരെയേറെ ഞാൻ വിശദീകരിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നില്ല. സമയമാണെങ്കിൽ വളരെ പരിമിതവുമാണ്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ചില പോയിന്റുകളിൽ മാത്രം എന്റെ സംസാരം പരിമിതപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈമാൻ എന്നാണ് വിശ്വാസം എന്നതിനെ അറബിയിൽ പറയുന്നത്. കർമ്മം എന്നുള്ളതിന് അമൽ എന്നാണ് പറയുന്നത്. അപ്പൊ വിശ്വാസവും കർമ്മവും എന്ന് പറഞ്ഞാൽ അൽ ഈമാനോ വൽ അമൽ. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ അൽ ഈമാൻ വൽ ഇസ്ലാം എന്നും പറയാവുന്നതാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് നാം നമ്മുടെ ജീവിതത്തെ ആകെ അള്ളാഹുവിന് സമർപ്പിക്കണം. ആ സമർപ്പണത്തിൽ കർമ്മമാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ സമർപ്പണത്തിന്റെ പ്രേരകവും അതിന്റെ അന്തസ്സാരവും ആയി ഈമാൻ വർത്തിക്കേണ്ടതാണ്. ഈമാൻ, ഇസ്ലാം എന്നീ രണ്ട് പദങ്ങളെ സംബന്ധിച്ച ചില മൌലിക യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. അറബിയിൽ അംന്, അമാനത്ത് എന്നൊക്കെയുള്ള ചില വാക്കുകൾ, അംന് എന്ന വാക്കിനർത്ഥം നിർഭയത്വം, ഭയമില്ലായ്മ എന്നാണ്. അമാനത്വം എന്ന് പറഞ്ഞാൽ വിശ്വസ്തത എന്നാണ്. ഇത് ഈ പദങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്രിയയാണ് അമീന. അമീന എന്ന വാക്കിന് ഭയമില്ലാതെയായി, ഭയത്തിൽ നിന്ന് മുക്തമായി എന്നാണ്. അതിന്റെ ട്രാൻസിറ്റീവ്, അതിന്റെ സകർമ്മക ക്രിയയാണ് ആമന എന്ന്. ആമന എന്ന അറബി വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം ശരിക്കു പറഞ്ഞാൽ അംന് നൽകി എന്നാണ്. അറബി ഭാഷയുടെ അതിന്റെ ഭാഷാതത്വമനുസരിച്ച് ആമന, ഇമാൻ എന്നത് ആമനയുടെ മസ്ത്രം. ആമന എന്ന പദത്തിന്റെ ഭാഷാതത്വ പ്രകാരമുള്ള അർത്ഥം അംന് ഉണ്ടാക്കി അല്ലെങ്കിൽ അംന് നൽകി എന്നാണ്. ഇതേ അർത്ഥത്തിന് തന്നെ ഖുർആനിൽ ആമനഹുമ്മിൻ ഖൗഫ്, നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്ത്, ഖുറൈശിന്റെ അവസാനത്തായ ആമനഹും മിൻ ഖൗഫ്, അവരെ അവൻ ഭയമുക്തരാക്കുകയും ചെയ്യുന്ന, ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് വിശ്വാസത്തിന്റെ വളരെ മർമ്മപ്രധാനമായ ഒരു ഭാഗം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ ഹുജ്ജത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗം സൂറത്ത് അൻആം. തിൽക്ക ഹുജ്ജത്തിന, അതാണ് നമ്മുടെ ഹുജ്ജത്ത് എന്ന് പറഞ്ഞു. ആ ഹുജ്ജത്തിന്റെ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യം, അത് പറഞ്ഞിട്ടാണ് തിൽക്ക ഹുജ്ജത്തിനാന്ന് പറഞ്ഞത്. അതിന്റെ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യം, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അനിവാര്യ താൽപര്യം സകല ഭയത്തിൽ നിന്നും മോചനം നേടുക എന്നതാണ്. ഈ രണ്ട് വിഭാഗം, അള്ളാഹുവല്ലാത്ത അനേകമനേകം ദൈവങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്ന നിങ്ങൾ, അള്ളാഹുവല്ലാത്ത ആരെയും യാതൊന്നിനെയും ഭയപ്പെടാത്ത ഞാൻ, ഈ രണ്ട് വിഭാഗത്തിൽ നിന്ന് ഭൂമിയിൽ ഭയമില്ലാതെ ജീവിക്കാൻ ന്യായമായും അവകാശമുള്ള ആർക്കാണ്, അർഹതയുള്ള ആർക്കാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചോദ്യം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുഅ്മിനായിരുന്നു. ഏതർത്ഥത്തിൽ? അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് സ്വന്തം ജീവിതത്തെ നിർഭയമാക്കി തീർത്തു എന്നർത്ഥം. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് ആരെയും ഭയപ്പെടാത്ത മാനസികാവസ്ഥ അദ്ദേഹം ആർജിച്ചു എന്ന പ്രത്യേകത പോലെ. അതാണ് ഈമാൻ എന്ന പദത്തിന്. നിങ്ങൾക്ക് എന്റെ മാർഗദർശനം വന്നുകിട്ടുമ്പോൾ അതിനെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന നേട്ടം ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ഭയമില്ലാത്ത ദുഃഖിക്കേണ്ടതില്ലാത്ത ഒരവസ്ഥാ വിശേഷം നിങ്ങൾക്ക് കൈവരും. യാതൊന്നിനെയും ഭയപ്പെടാത്ത, യാതൊരു കാര്യത്തെയും സംബന്ധിച്ച് ദുഃഖിക്കേണ്ടതില്ലാത്ത തരത്തിലുള്ള ഒരവസ്ഥാ വിശേഷം നിങ്ങൾക്ക് കൈവരും എന്റെ മാർഗദർശനം പിന്തുടരുകയാണെങ്കിൽ. ലാ ഖൗഫ് എന്ന് പറയുന്നത് അമ്മി എന്ന് പറഞ്ഞു രണ്ടും ഒന്ന് തന്നെയാണ്. അന ആമിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥവും അന ഓയർഫായി എന്ന് പറയുന്നതിന്റെ അർത്ഥവും ഒന്ന് തന്നെയാണ്, ഞാൻ യാതൊന്നിനെയും ഭയപ്പെടുന്നില്ല. അപ്പൊ ലാ ഖൗഫ് എന്ന് പറയുന്ന അവസ്ഥ അതാണ് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിലെന്നല്ല ഏത് കാലഘട്ടത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാതൊന്നിനെയും ഭയപ്പെടാതെ സകല ഭയങ്ങളിൽ നിന്നും മോചനം നേടുക. ഇവിടെ മനത്തിന്റെ ആധാരങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്തൊക്കെ പറയാറുള്ളത് മനുഷ്യന് കാരണമറിഞ്ഞുകൂടാത്തതോ കീഴടക്കാൻ കഴിയാത്തതോ ആയ പ്രകൃതി ശക്തികളെ സംബന്ധിച്ച് കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഇടിമിന്നൽ, ഭൂകമ്പം തുടങ്ങിയ പ്രതിഭാസങ്ങളെ സംബന്ധിച്ചുള്ള എന്തെന്നില്ലാത്ത ഭയം കൊണ്ടാണ് മനുഷ്യന്മാർ പല ദേവികളെയും ദേവന്മാരെയും ഒക്കെ ആരാധിക്കാൻ തുടങ്ങിയത് എന്നാണ് മതത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് പറയുന്ന പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ എന്തിന് അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറയുന്നിടത്ത് അള്ളാഹു റഹ്മാനും റഹീമും ആയതുകൊണ്ട് അവനിൽ നിങ്ങൾ വിശ്വസിക്കണം. അള്ളാഹു റബ്ബും ഖാലിഖും റാസിഖുമായതുകൊണ്ട് അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. അള്ളാഹു നിങ്ങളെ കലമു കൊണ്ട് പഠിപ്പിച്ചവനായതുകൊണ്ട് അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. അള്ളാഹു നിങ്ങൾക്ക് ബയാൻ പഠിപ്പിച്ചവനായതുകൊണ്ട് അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നിങ്ങനെയാണ്. എന്തിന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നൽകുന്ന വിവരണം. അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവെ സംബന്ധിച്ച ഭയത്തേക്കാൾ നമ്മുടെ മനസ്സിൽ അഗാധമായി ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്തിലുള്ള വിശ്വാസമാണ്. ഭീഷണിപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശക്തിയെ സംബന്ധിച്ച ധാരണയേക്കാൾ മുകളിൽ മികച്ചു നിൽക്കേണ്ടത് അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്ന ധാരണ. റഹ്മാനും റഹീമുമാണ് എന്ന് പറയുന്ന ധാരണ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തി വസിഅത്ത് കുല്ലശൈ, എന്റെ കാരുണ്യം സകല വസ്തുക്കളെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളും ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഒന്നും തന്നെ ഒരിക്കലും പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഏത് സമയത്തും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ശീതളച്ഛായയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റഹ്മത്തിലുള്ള അനഞ്ചലമായ വിശ്വാസം. അതുപോലെ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഭ്രൂണത്തിൽ നിന്ന് നിസ്സാരമായ നിസ്സഹായമായ ഭ്രൂണത്തിൽ നിന്ന് പടിപ്പടിയായി മനുഷ്യനെ സൃഷ്ടിച്ചു വളർത്തിയ ആ പരിപാലനം, റബ്ബ് എന്ന് പറഞ്ഞ പരിപാലകൻ എന്നാണ്, ആ പരിപാലകന്റെ പരിപാലനത്തിലുള്ള വിശ്വാസം. ആ പരിപാലകൻ നമ്മളെ കൈയൊഴിക്കുകയില്ല. ആ പരിപാലകൻ നമ്മോട് നിർദ്ദേശിക്കുന്നത് നമ്മുടെ നന്മക്കായുള്ള കാര്യം മാത്രമായിരിക്കും. പടച്ചവൻ പരമകാരുണികനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ താൽപര്യം പ്രവാചകന്മാരെ നിയോഗിച്ച് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ച് അള്ളാഹു സത്യം ഏത് അസത്യം ഏത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നത്, ഫുർഖാൻ നൽകുന്നത്, ജീവിതത്തിൽ ക്രൈറ്റീരിയൻ നൽകുന്നത്, അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് പൂർണ്ണമായി ലഭിക്കണം, അള്ളാഹുവിന്റെ അനുഗ്രഹം പൂർണ്ണമായി. ആത്മം ത്വലൈക്കും ഞമത്തി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായി നിറവേറ്റി തന്നിരിക്കുന്നു. അപ്പൊ അള്ളാഹു നമുക്ക് അവന്റെ അനുഗ്രഹം നിറവേറ്റി തരുന്നതിനായി നൽകുന്ന മാർഗനിർദ്ദേശം എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിലും പ്രവാചകത്വത്തിലുമൊക്കെ നാം വിശ്വസിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്തിലുള്ള വിശ്വാസത്തിന് മാത്രമേ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. യുസബ്ബിഖുല്ലാഹു അല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും ഒക്കെ തന്നെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഉറപ്പ് നൽകും, സ്ഥൈര്യം നൽകും. ഈ ഭൂമിയിൽ അവരെ ഉറപ്പിച്ചു നിർത്തും. ആ ഉറപ്പിച്ചു നിർത്തുന്ന രീതി അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള അപാരമായ വിശ്വാസം. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അനിവാര്യമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പടച്ചവൻ വരുത്തുന്ന ഏതൊരു കാര്യവും അള്ളാഹു നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നിശ്ചയിച്ച കാര്യമായിരിക്കുന്നതാണ്. മാ അസാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്, മനുഷ്യ നിനക്ക് നല്ലതായി എന്തൊന്ന് വന്നുഭവിച്ചാലും അത് അള്ളാഹുവിങ്കിൽ നിന്നായിരിക്കും. നിനക്ക് ചീത്തയായി എന്തൊന്ന് വന്നുഭവിച്ചാലും അത് നിന്റെ സ്വന്തം ഭാഗത്തുള്ള തകരാറുകൊണ്ടായിരിക്കും. ഇത് അല്പം കൂടി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ചെന്നാൽ അതിന്റെ താല്പര്യം നമുക്ക് വേണ്ടി നല്ലതല്ലാതെ ഒന്നും അല്ലാഹു ചെയ്യുകയില്ല എന്നതാണ്. റഹ്മാനും റഹീമുമായ റബ്ബും ഖാലിഖും റാസിഖുമായ നമ്മെ സദാ സ്നേഹിക്കുന്ന വസീഅത്ത് റഹ്മത്തി കുല്ലശൈ സകല വസ്തുക്കളെയും ഉൾക്കൊള്ളാൻ മാത്രം വ്യാപകമായ കാരുണ്യമുള്ള പടച്ചതമ്പുരാൻ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്യന്തികമായി ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ വരുത്തുകയില്ല. അള്ളാഹുവിൽ നമുക്ക് വരുന്നത് ഹസനത്ത് തന്നെയായിരിക്കും. പക്ഷെ ആ ഹസനത്തിന്റെ നേരെയുള്ള നമ്മുടെ സമീപനം തെറ്റാണെങ്കിൽ മാത്രമാണ് അത് സയ്യിഅത്തായിട്ട് മാറുന്നത്. അള്ളാഹു നമുക്ക് രോഗം വരുത്തുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അള്ളാഹു നമുക്ക് വേദനയുണ്ടാക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അള്ളാഹു നമ്മെ ദരിദ്രരാക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അള്ളാഹു നമ്മെ ധനികരാക്കുന്നതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അള്ളാഹു നമ്മളെ നമുക്ക് അറിവ് നൽകുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ അതിന്റെയൊക്കെ നേരെ നമ്മുടെ സമീപനം തെറ്റായാൽ ചെയ്യത്ത് തിന്മയായി എന്തൊന്നും നിനക്ക് അനുഭവിച്ചാലും അത് നിന്റെ സ്വന്തം ഭാഗത്തു നിന്ന് സംഭവിക്കുന്നതായിരിക്കും. ഇതാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ച് നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം. ഞാൻ എന്റെ പല പ്രസംഗങ്ങളിലും ആവർത്തിച്ച് പറയാനുള്ള കാര്യമാണ്. ഇവിടെ ദീർഘമായി പ്രസംഗിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. അജബൻ യംഗിൽ മൂമിൻ അംറുഹു കുല്ലുഹു ഖൈറുല്ലഹു വലൈസ ദാലിക ഇല്ലാലിൽ മൂമിൻ അലവലൈസ ദാലിക യഹജൻ ഇല്ലാലിൽ മൂമിൻ. എന്നിട്ട് പറഞ്ഞു ഫമൻ വൈദാ അസാബത്തുഹു സറാഉ ശക്കറ ഫകാന ഖൈറുല്ലഹു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാകുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അജബലി അംഗിൽ മൂമിൻ സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാകുന്നു. അംറുഹു കുല്ലുഹു ഖൈറുല്ലഹു അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യവും അവന് ഗുണകരമാകുന്നു. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യവും റഹ്മാനും റഹീമുമായ അള്ളാഹു സംഭവിപ്പിക്കുന്നതായതുകൊണ്ട് അത് മുഴുവനും അവന് ഖൈറാകുന്നു. ഈ അവസ്ഥ പക്ഷേ അവിശ്വാസികൾക്ക് നേടാൻ കഴിയില്ല, സത്യവിശ്വാസികൾക്ക് മാത്രമേ നേടാൻ കഴിയുകയുള്ളൂ. അതിന് കാരണം സത്യവിശ്വാസിക്ക് പ്രത്യക്ഷത്തിൽ സന്തോഷകരമായി തോന്നുന്ന കാര്യം സംഭവിച്ചാൽ അവൻ നന്ദി കാണിക്കുകയും അതവന് ഗുണകരമായി പരിണമിക്കുകയും ചെയ്യും. സത്യവിശ്വാസികൾക്ക് പ്രത്യക്ഷത്തിൽ വിഷമകരമായി തോന്നുന്ന കാര്യം സംഭവിച്ചാൽ അവർ ക്ഷമിക്കുകയും അതവർക്ക് ഗുണകരമായി തീരുകയും ചെയ്യും. അപ്പോൾ വിഷമകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വരും. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ റഹ്മത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് വരുന്ന അതിൽ കൂടിയായിരിക്കും. വിശുദ്ധ ഖുർആനിൽ ഒരേ മാതിരി ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇത് മാത്രം, ഒരേ തരത്തിൽ ഒരേ സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഖുർആനിൽ ഇത് മാത്രം കാണാവുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ഞെരുക്കമായി തോന്നുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ നാശത്തിനായുള്ളതല്ല, നമ്മുടെ കഷ്ടപ്പാടിനായുള്ളതല്ല. അതിന്റെയൊക്കെ കൂടെ നമ്മുടെ ജീവിതം എളുപ്പമായി തീരാൻ വേണ്ടി പടച്ചതമ്പുരാൻ ചില വഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലെ അതേ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ അള്ളാഹു കയ്യൊഴിച്ചു, അള്ളാഹു വെറുത്തു, അള്ളാഹു എന്നെ യോഗിയാക്കി, അള്ളാഹു എന്നെ വേദനിപ്പിച്ചു, കഷ്ടപ്പെടുത്തി എന്നൊന്നും പരാതിപ്പെടേണ്ടതില്ല. കാരണം അതിന്റെ പിന്നാലെ യുസ്ർ, ജീവിതം സുഖകരമാകുന്ന സുഗമമാകുന്ന അവസ്ഥ അതിന്റെ പിന്നാലെ വരും. അതാണ് സത്യവിശ്വാസികളെ ഇവിടെ ഉറപ്പിച്ചു നിർത്തുന്ന അടിസ്ഥാനപരമായ വിശ്വാസം. ഒരിക്കലും പടച്ചവന്റെ റഹ്മത്തിൽ നിന്ന് നാം പുറത്തു പോകുന്നില്ല. നമ്മുടെ മനോഭാവം തെറ്റാകുമ്പോൾ മാത്രമാണ് നമുക്ക് സയ്യിഅത്ത് വരാൻ പോകുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. മുഹമ്മദ് നബിയുടെ വാക്ക് കേട്ടിട്ട് യുദ്ധത്തിന് പോകുന്ന ആളുകൾ കോയത്തേക്കാൾ ചാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മറുപടി പറയാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ ബിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇല്ലാ എഹദൽ ഹുസ്നയേനി, ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങളിൽ ഒന്നല്ലാതെ. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സത്യവിശ്വാസികളായിരിക്കുന്നിടത്തോളം ഞങ്ങളുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന സകലമായ സംഭവവികാസങ്ങളും ഏറ്റവും നല്ലത് മാത്രമായിരിക്കും. ഒന്നുകിൽ രക്തസാക്ഷിത്വം ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ നേട്ടമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി വിജയം ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും നല്ല നേട്ടമാണ്. ഈ ഏറ്റവും നല്ലത് എന്നതാണ് സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ എവിടെയും നേടിയെടുക്കാനുള്ള ചോയ്സ്. റഹ്മാനും റഹീമുമായ അള്ളാഹു അവന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നിശ്ചയിച്ചതെന്തോ അത് മാത്രമേ ഞങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ, അതല്ലാത്തതൊന്നും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന അചഞ്ചലമായ വിശ്വാസം. സംഘർഷനിർഭരമായ ഭീതി നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിസാരമായ ആന്ത്രാക്സിനെ പേടിച്ചിട്ട് ലോകത്തിലെ മഹാമല്ലന്മാർ ഉറങ്ങാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാന്തി നൽകാൻ പ്രപഞ്ചനാഥന്റെ അപാരമായ കാരുണ്യത്തിൽ വിശ്വാസമർപ്പിക്കുക. അവന്റെ കാരുണ്യം അവനെ വിശ്വസിക്കുന്നിടത്തോളം കാലം നമ്മുടെ എല്ലാ ഭാഗത്തുകൂടിയും പ്രവഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ പടച്ചവന്റെ കാരുണ്യം വേദനയിലൂടെ വരും, പടച്ചവന്റെ കാരുണ്യം രോഗത്തിലൂടെ വരും, പടച്ചവന്റെ കാരുണ്യം കൊടുങ്കാറ്റിലൂടെ വരും, പടച്ചവന്റെ കാരുണ്യം ഭൂകമ്പത്തിലൂടെ വരും. ഏതു വഴിക്ക് വന്നാലും സത്യവിശ്വാസിക്ക് അള്ളാഹുവിന്റെ കാരുണ്യം എത്തിച്ചേരും. എങ്ങനെയാണെങ്കിൽ നാം അള്ളാഹുവിന്റെ റഹമത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഇതാണ് ഈമാനിനെ സംബന്ധിച്ചിടത്തോളം അമ്മ നൽകുന്ന ഈമാൻ, നിർഭയത്വം നൽകുന്ന, സുരക്ഷിതത്വബോധം നൽകുന്ന ഈമാൻ. അള്ളാഹുവിന്റെ റഹമത്തിലും അള്ളാഹുവിന്റെ നിഅമത്തിലും അള്ളാഹുവിന്റെ റുബൂബിയത്തിലും അള്ളാഹുവിന്റെ ഖൽഖിലും റിസ്ഖിലും ഒക്കെയുള്ള അചഞ്ചലമായ വിശ്വാസം. അങ്ങനെയുള്ള അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന്റെ മേൽ മാത്രമേ ഭരമേൽപ്പിക്കാവൂ, അവന്റെ മാർഗദർശനം മാത്രമേ അന്യൂനമായിട്ട് അംഗീകരിക്കാവൂ എന്നൊക്കെയുള്ളതാണ് ഈ വിശ്വാസത്തിന്റെ ദ്വിതീയമായ തലം. അങ്ങനെ അള്ളാഹുവിന്റെ റുബൂബിയത്ത് ഒരു ഭാഗത്തും അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് ഒരു ഭാഗത്തും ഇത് രണ്ടിലും കൂടി പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത, ആർക്കും കീഴടക്കാൻ പറ്റാത്ത, ഒരു തരത്തിലും സംഘർഷത്തിന് അടിപ്പെടാത്ത തരത്തിലുള്ള അജയ്യമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇതാണ് ഈമാനിന്റെ സവിശേഷം. ഈ ഈമാൻ ഉള്ള ഒരാള് അവൻ ഈമാനിന്റെ ഭാഗമായി തന്നെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും വ്യവസ്ഥയോടുകൂടി നടക്കുന്നത് പടച്ചതമ്പുരാന്റെ നിയമങ്ങൾക്ക് അവ വിധേയമായതുകൊണ്ടാണ്. അപ്പോ അള്ളാഹി റുഹി റബ്ബൻ, അതുപോലെ ഇസ്ലാമല്ലാത്ത മാർഗം നിങ്ങൾ എങ്ങനെയാണ് ദീനായി സ്വീകരിക്കുക? ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും ഒന്നുകിൽ സ്വയം സന്നദ്ധമായോ അല്ലെങ്കിൽ നിർബന്ധിതമായോ അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയുള്ള സകല സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഒക്കെ പടച്ചതമ്പുരാന്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആ വ്യവസ്ഥ അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലുമുള്ളത്. നമ്മുടെ ഹൃദയം നേർക്കുനേരെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ കിഡ്നി നേർക്കുനേരെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ കരളും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും സുരക്ഷിതമായി പ്രവർത്തിക്കുന്നത് അത് പടച്ചതമ്പുരാൻ വെച്ച വ്യവസ്ഥ കൊണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിതക്രമം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥയ്ക്കെതിരായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുക. പടച്ചവന്റെ അപാരമായ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി നിൽക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടി മനുഷ്യന് നൽകിയിരിക്കണം. പക്ഷെ ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയാൽ മനുഷ്യൻ ഈ ഭൂമിയിലെ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന, ഏറ്റവും അധികം പുറന്തള്ളപ്പെട്ട, ഏറ്റവും അധികം ശപിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യുന്ന സത്തയായിട്ട് മാറും. അപ്പൊ അവിടെ അഖിം വജ്ഹക ലിദ്ദീൻ ഹനീഫൻ ഫിത്റത്തുല്ലാഹി അല്ലതി ഫത്തറന്നാക അലൈഹ ലാ തബ്ഗീല ലിഖൽഖില്ലാ ദാലിക ദീനുൽ ഖയ്യിം. അള്ളാഹു ഈ പ്രപഞ്ചത്തെ ആകെ സൃഷ്ടിച്ചൊരു വ്യവസ്ഥയുണ്ട്. മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത്, പരമകാരുണികനായ അള്ളാഹു അവന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തൊന്ന് സംവിധാനിച്ചിട്ടുണ്ടോ അതിനൊന്നും ന്യൂനതയും നൽകി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പരിസ്ഥിതി ശാസ്ത്രം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രകൃതിയിലുള്ള കാര്യങ്ങളൊക്കെ വ്യവസ്ഥാപിതമാണ്. അതിനോട് അനുയോജ്യമായ ഒരു ജീവിതം, ഈ പടച്ചവന്റെ ഖൽഖുമായും പടച്ചവന്റെ ഫിത്രത്തുമായും പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം, ആ ജീവിതം മാത്രമേ മനുഷ്യനെ മോക്ഷത്തിലേക്കും നന്മയിലേക്കും നയിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ജീവിതം നയിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മമാർഗം അതാണ്. ഈ പ്രപഞ്ചത്തെ ആകെ സംവിധാനിച്ച പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചഘടനയുമായി വൈരുദ്ധ്യമുണ്ടാവാത്ത താളപ്പൊരുത്തമുള്ള ഒരു ജീവിതം നാം നയിക്കേണ്ടതിനായി നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത്, ആ ഹിദായത്തിനൊപ്പിച്ചുള്ള ജീവിതം, അതാണ് നമുക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കർമ്മമാർഗം. ഈ കർമ്മമാർഗത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാനല്ലേ ഇവിടെ പരസ്പരം പറയുന്നത്, രണ്ട് വാക്ക് മാത്രം ഇത് സംബന്ധമായുള്ള കാര്യം ഖുർആൻ പറഞ്ഞു നിങ്ങളെ ശ്രദ്ധയിൽപ്പെടും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് അവൻ ചെയ്തിരിക്കുന്ന കാര്യം നല്ലതെന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് അനുഭവിച്ചു വന്നിരിക്കുന്നു. യുഹില്ലുഹും ഫയ്യിബാത്ത്, അള്ളാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചത് നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ മനുഷ്യർക്ക് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. കൊള്ളരുതാത്ത വൃത്തികെട്ട കാര്യങ്ങൾ മാത്രമേ പടച്ചതും പുരാൻ ചെയ്യരുത് എന്ന് വിലക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂലും അത്രമാത്രമേ വിലക്കുന്നുള്ളൂ. അവൻ നല്ല കാര്യങ്ങളൊക്കെ തന്നെ മാനവരാശിക്ക് അനുവദിച്ചു കൊടുക്കുകയും ചീത്ത കാര്യങ്ങൾ മാത്രം വിലക്കുകയും ചെയ്യുന്ന ഒരു നിലപാട്. പക്ഷെ നന്മ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായില്ല എന്ന് വരും, തിന്മയും ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായില്ല എന്ന് വരും. അസാ അൻ തക്രഹു ശൈഅൻ വഹുവ ഖൈറുല്ലക്കും അസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശറുല്ലക്കും. നിങ്ങളുടെ പരിമിതമായ ബുദ്ധിമുട്ട്, പരിമിതമായ അറിവുപയോഗിച്ച് നിങ്ങൾ ചീത്തയാണ് വെറുക്കപ്പെടേണ്ടതാണ് എന്ന് വിധി കൽപ്പിച്ച കാര്യം ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് ഖൈറായിട്ട് മാറാനിടയുണ്ട്. നിങ്ങൾ ഖൈറാണ് എന്ന് തീരുമാനിച്ച കാര്യം നിങ്ങൾക്ക് ശരറായിട്ട് മാറാനും ഇടയുണ്ട്. അള്ളാഹുവിനാണ് പൂർണ്ണമായ അറിവുള്ളത്, നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയും നല്ലത് എന്ന് റഹ്മാനും റഹീമുമായ അള്ളാഹു വിധി എഴുതിയ കാര്യങ്ങൾ, അത് ജീവിതത്തിൽ നമുക്ക് എല്ലാ നന്മയും വരുത്തും. ഈ ലോകത്തും പരലോകത്തും നന്മ വരുത്തും. കാരണം ഇന്നലനാലൽ ആഖിറത്തവൽ ഇന്നലനാലൽ ഖുദാ വൈനലനാലൽ ആഖിറത്തവൽ ഉലാ. നാം നിങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ബാധ്യതയേറ്റിരിക്കുന്നു. എല്ലാ നന്മയിലേക്കും നിങ്ങളെ നയിക്കാൻ നാം ബാധ്യതയേറ്റിരിക്കുന്നു. ആ നന്മയുടെ ഫലം ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലുണ്ട്. വൈനലനാലൽ ആഖിറത്തവൽ ഉലാ. ഈ ലോകവും പരലോകവും രണ്ടും നമ്മുടേത് തന്നെയാണ്. ഈ രണ്ട് ലോകത്തും ഏതാണ് നിലനിൽക്കുക, ഏതാണ് വളരുക, ഏതാണ് ഗുണകരമാവുക എന്ന് നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത്. അതുകൊണ്ട് നമ്മുടെ മാർഗനിർദ്ദേശം നിങ്ങൾ സ്വീകരിക്കും. അപ്പൊ നല്ലതെല്ലാം അനുവദിച്ച, ചീത്തയായ കാര്യങ്ങൾ മാത്രം നിരോധിച്ച അള്ളാഹുവിന്റെ മാർഗദർശനം, അത് നമ്മുടെ ജീവിതത്തിന്റെ ഊടും പാവുമായി മാറ്റുക, അതാണ് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നാം അമലിന്റെ കാര്യത്തിൽ, കർമ്മത്തിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ യഥാർത്ഥ മൂമിനുകളും മുസ്ലിംകളുമായി ജീവിച്ച് മരിക്കാൻ. ഇസ്ലാം ഇമാനിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാം എന്ന പദം ഈയിടെ റഫീഖ് സക്കരിയ വീക്കിൽ എഴുതിയ ഒരു ലേഖനത്തിന് ഒരുപാട് പ്രതിഷേധക്കുറിപ്പുകൾ വന്നു. അദ്ദേഹം പറഞ്ഞു ഇസ്ലാം എന്ന പദത്തിലെ സമാധാനം എന്ന ആശയം അടങ്ങിയിട്ടുണ്ട്. അതിനെ കണ്ണിച്ചുകൊണ്ട് ഹിന്ദുക്കളും മറ്റുമൊക്കെ ആയിട്ടുള്ള പല ആളുകളും എഴുതിയത് അങ്ങനെയില്ല. ദൈവത്തിന്, മുസ്ലിങ്ങളുടെ സ്വന്തം ദൈവത്തിന് ഒരാൾ സമർപ്പിക്കുകയും ആ ദൈവത്തിന് വേണ്ടി കൊല്ലാനും ദോരൊഴുക്കാനും തയ്യാറാവുകയും ചെയ്യുക എന്നാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് അതിനെ കണ്ണിച്ചുകൊണ്ട് എതിർക്കുറിപ്പുകൾ വീക്കിൽ വന്നത്. യഥാർത്ഥത്തിൽ ഈമാൻ എന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ ഹിൽമ, സൽമ, സലാമത്ത്, സലാം എന്നീ പദങ്ങളൊക്കെ, സമാധാനം, സുരക്ഷിതത്വം എന്നീ പദങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സലീമ എന്ന ക്രിയ. അതിന്റെ അകർമ്മക ക്രിയയാണ് അസ്ലമ എന്ന ക്രിയ. അസ്ലമ എന്ന പദത്തിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാക്കിയെന്ന. ഈ സമാധാനം ഉണ്ടാക്കാനുള്ള സാക്ഷാൽ മാർഗം എന്താണ്? പടച്ചതമ്പുരാന്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായ സമാധാനം. അലാ ബിദിക്രില്ലാഹി തത്മയിന്നൽ ഖുലൂബ്, അറിയുക, പടച്ചവനെ സംബന്ധിച്ച ഓർമ്മ കൊണ്ട് മാത്രമാണ് മനസ്സുകൾക്ക് സമാധാനമുണ്ടാകുന്നത്. അപ്പൊ സമാധാനത്തിന്റെ സാക്ഷാൽ ഉറവിടവുമായി നാം നമ്മെ ബന്ധിപ്പിക്കുക എന്നതാണ് ഇസ്ലാം എന്ന പദം കൊണ്ട് അതിന്റെ ഭാഷാതത്വം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. അപ്പൊ ഇസ്ലാമിന് സമാധാനമുണ്ട്, സമർപ്പണവുമുണ്ട്. അനാവശ്യമായ ചോരചിന്തലോ അനാവശ്യമായ കുഴപ്പമുണ്ടാക്കലോ ഇസ്ലാമിന്റെ ഭാഗമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തേക്കാൾ മുൻഗണന നൽകിയത് സമാധാനത്തിന്. ഹുദൈബിയയിലെ അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സന്ധി സുൽഹുൽ ഹുദൈബിയ, അതിനെപ്പറ്റിയാണ് ഫത്ഹൻ ഖരീബ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫത്ഹൻ ഖരീബ, ആസന്നമായ വിജയമെന്ന് വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചത് അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, സഹാബികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിലേർപ്പെട്ടു, സമാധാനത്തിന് വേണ്ടി കരാറിലേർപ്പെട്ടു. ആ സമാധാന കരാറും അതിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളും അതിനെയാണ് വിശുദ്ധ ഖുർആൻ ഫത്ഹൻ ഖരീബ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ഇസ്ലാം യുദ്ധത്തേക്കാൾ സമാധാനത്തിന് മുൻഗണന നൽകുന്നു. യുദ്ധത്തിന്, സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ലാതെ, മാനവരാശിയുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ലാതെ, കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള യുദ്ധം ഇസ്ലാമിലില്ല. അതുകൊണ്ട് ഇസ്ലാം എന്നത് സമാധാനവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതോടൊപ്പം സമർപ്പണം ആണ് മതപരമായ ഒരു മുഖ്യമായി ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് രണ്ടും തമ്മില് വളരെയേറെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഞാൻ എന്റെ സംസാരം നിൽക്കുന്നില്ല. അപ്പോൾ ഈമാനിനെയും ഇസ്ലാമിനെയും സംബന്ധിച്ച് മൌലികമായ ധാരണ വിശുദ്ധ ഖുർആൻ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നേടിയെടുക്കുമെന്നും അത് നിങ്ങളുടെ ജീവിതത്തിലെ ജീവിതത്തിന് ചൈതന്യവും ശക്തിയുമായി വർദ്ധിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിനാണ്.